الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد സഹോദരങ്ങൾ, കിതാബ് തൗഹീദിൽ അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള അധ്യായം ബാബു മാ ജാഅ അന്ന ബഅദ ഹാദിഹിൽ ഉമ്മത്തി യഅബുദുൽ ഔസാൻ. ഈ അധ്യായത്തിൽ പറയുന്നത് മാ ജാഅ അന്ന ബഅദ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ യഅബുദുൽ ഔസാൻ, അവർ വിഗ്രഹങ്ങളെ ആരാധിക്കും എന്നതാണ്. നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിലായി ആദം സന്തതികളിൽ ഷിർക്കും കുഫറും വരാനുണ്ടായിരുന്ന കാരണങ്ങളാണ് പഠിച്ചു വന്നത്. എങ്ങനെയാണ് ആദ്യമായി മുസ്ലിം ഉമ്മത്തിലേക്ക് ഷിർക്ക് കടന്നു വന്നത് എന്നതിനുള്ള തെളിവുകളാണ് നമ്മൾ പഠിച്ചു വന്നത്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായതും ശേഷമുണ്ടായതുമൊക്കെയുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് അവർ തൗഹീദിലുണ്ടായിരുന്നൊരു ജനത പതിയെ ഷിർക്കിലേക്ക് എത്തിയത് എന്നതിനുള്ള തെളിവുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇതൊക്കെ പറഞ്ഞാലും ചില ആളുകൾ ഒരു പക്ഷേ പറഞ്ഞേക്കാം അതൊക്കെ കഴിഞ്ഞ ഉമ്മത്തിലാണ് അങ്ങനെയൊക്കെ വരിക, ഈ ഉമ്മത്തിൽ അങ്ങനെ ഷിർക്കൊന്നും വരികയില്ല, ഈ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്, അവരിൽ ഷിർക്ക് സംഭവിക്കുകയില്ല എന്നൊക്കെ ചിലർ പറഞ്ഞേക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചെയ്യുന്നതൊന്നും ഷിർക്കാണെന്ന് നിങ്ങൾ പറയേണ്ടതില്ല, കാരണം ഈ ഉമ്മത്ത് ഷിർക്കിൽ നിന്നും സുരക്ഷിതരാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈ ഇസ്തിഗാസയാകട്ടെ, ഖബറിന്റെ അടുക്കൽ പോയി ചെയ്യുന്ന മറ്റു ഇബാദത്തുകളാകട്ടെ പോലെയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ അതൊന്നും ഷിർക്ക് വരികയില്ല, നിങ്ങളില്ലാത്ത കാര്യങ്ങൾ ആരോപിക്കുകയാണ്, ഈ ഉമ്മത്തിന് ഷിർക്കിൽ നിന്നും സുരക്ഷിതരാണ് എന്നൊക്കെ ആളുകൾ ഒരു പക്ഷേ വാദിച്ചേക്കാം. അതുകൊണ്ട് അത്തരക്കാരായ ആളുകളോട് നിങ്ങൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിൽ അകപ്പെടേണ്ടതില്ല. ഈ ഉമ്മത്തിൽ മറ്റ് മഅസിയത്തുകളെല്ലാം ഉണ്ടാകുന്നത് പോലെ തന്നെ ഏറ്റവും വലിയ തെറ്റായ ഷിർക്കുമുണ്ടാകും. ഈ ഉമ്മത്തിന് ഷിർക്കിൽ നിന്നും സുരക്ഷിതത്വം ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടതില്ല, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഷിർക്കാവുകയില്ല എന്ന് നിങ്ങൾ ആശ്വസിക്കേണ്ടതുമില്ല. മറിച്ച് ഷിർക്ക് അത് എല്ലാ കാലഘട്ടത്തിലുമുണ്ട്. ആളുകളെ ഷിർക്കിലേക്ക് എത്തിക്കാനുള്ള പിശാചിന്റെ പണി അതെല്ലാ കാലത്തുമുണ്ട്, അവൻ അതിൽ വിജയിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഷിർക്കിനെ തൊട്ട് വളരെ ഗൗരവത്തിൽ കരുതിയിരിക്കണം. ഈ ഉമ്മത്തിൽ ചില ആളുകൾ അവർ ജാഹിലിയത്തിലേതുപോലെ തന്നെ ഷിർക്കിൽ ചെന്ന് പതിക്കുമെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഉള്ള ആയത്തുകളും ഹദീസുകളുമാണ് കിതാബ് തൗഹീദിന്റെ ഈ അധ്യായത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ എടുത്തുകൊടുത്തിട്ടുള്ളത്. ഉമ്മത്തിനോടുള്ള നസീഹത്താണത്. ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ അങ്ങനെ ഷിർക്കിലേക്ക് ചെന്ന് ചാടരുത് എന്ന അദ്ദേഹത്തിന്റെ ഗുണകാംക്ഷയാണത്. ഇത്തരം ആയത്തുകളും ഹദീസുകളും എടുത്തുകൊടുത്തിട്ട് ഈ ഷിർക്കിനെ കുറിച്ച് ഇത്രയും താക്കീത് ചെയ്തതിന് ശേഷവും വീണ്ടും അദ്ദേഹം ആ അധ്യായം കൊടുത്തിരിക്കുകയാണ്, ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ അദ്ദേഹം ഈ അധ്യായത്തിൽ കൊടുക്കാത്തതായ വേറെയും ചില ഹദീസുകളും ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ ഹദീസുകളും അദ്ദേഹം കൊടുത്തിട്ടില്ല, അഥവാ മുസ്ലിം ഉമ്മത്തിൽ ഷിർക്ക് വരുമെന്ന് പറയുന്ന എല്ലാ ഹദീസുകളും കൊടുത്തിട്ടില്ല. അപ്പൊ കൊടുക്കാത്ത ചില തെളിവുകളുമുണ്ട്. ഇൻഷാല്ലാ അതാണ് ആദ്യം നമ്മൾ ആരംഭിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം കൊടുത്തിട്ടുള്ള തെളിവുകളിലേക്ക് നമുക്ക് പോകാം. അതിലൊന്നാമത്തേത് ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസാണ്. അത് റിവായത്ത് ചെയ്യുന്നത് അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, لا تقوم الساعة حتى تضطرب الأليات نساء دوس حول ذي الخلصة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, لا تقوم الساعة, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, حتى تضطرب الأليات نساء دوس, ദൗസ് ഗോത്രത്തിലെ സ്ത്രീകളായ ആളുകൾ തിരക്ക് കൂട്ടുന്നതുവരെ, അവർ ഇങ്ങനെ തിരക്ക് കൂട്ടുന്നതുവരെ ഖിയാമത്ത് നാളിൽ സംഭവിക്കുകയില്ല. എവിടെയാണ് അവർ തിരക്ക് കൂട്ടുന്നത്? ഹൗലദിൽ ഖലസ, ദുൽഖലസ എന്ന് പറയുന്ന ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന തബാല എന്ന് പറയുന്ന സ്ഥലത്ത് ആളുകൾ ആരാധിച്ചിരുന്ന ഒരു വിഗ്രഹമാണ് ദുൽഖലസ എന്ന് പറയുന്നത്. അത് ജാഹിലിയത്തിൽ തന്നെ മുശ്രിക്കുകളായ ആളുകൾ ആരാധിച്ചിരുന്ന ഒരു വിഗ്രഹമാണ് തബാല എന്ന് പറയുന്ന സ്ഥലം. അത് തായിഫിൽ നിന്നും യമനിലേക്ക് പോകുന്ന ഭാഗത്തുള്ള ഒരു നാടാണ്. അപ്പൊ അവിടെ ജസീറത്തുൽ അറബിൽപ്പെട്ട ഒരു സ്ഥലം തന്നെയാണത്. അപ്പൊ അവിടെ ആളുകൾ വിഗ്രഹത്തെ ആരാധിച്ചിരുന്നു. അങ്ങനെയുള്ള ഈ മുസ്ലിമീങ്ങൾ, തൗഹീദിലുള്ള ആളുകൾ, അവർ പിന്നീട് അങ്ങനെ ഒരു ദുർഗതി അവർക്കുണ്ടാകുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അഥവാ ദൗസ് ഗോത്രം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്. അത് യമനിലുള്ള ഒരു കബീലയാണ്. ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ദൗസിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗോത്രത്തിന് വേണ്ടി തന്നെ അന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, അല്ലാഹുമ്മഹ്ദി ദൗസൻ, അല്ലാഹുവേ ദൗസിനെ നീ ഹിദായത്തിലാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ആ കൗമൊന്നാകെ ഇസ്ലാമിലേക്ക് വരികയും ചെയ്ത ചരിത്രം വളരെ പ്രസിദ്ധമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയൊക്കെ കിട്ടിയിരുന്ന ഒരു കബീല പോലും, ഒരു ഗോത്രം പോലും പിൽക്കാലത്ത് അവർ ഷിർക്കിലേക്ക് എത്തുമെന്നുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അറിയിക്കുകയാണ്. സഹീഹായ ഹദീസിൽ വന്ന കാര്യമാണ്. അഥവാ ദുൽ ഖുലസയെ പോലും, അങ്ങനെയുള്ള ഒരു വിഗ്രഹത്തെ പോലും ആളുകൾ ആരാധിക്കുന്ന അവസ്ഥ, അതിനുവേണ്ടി തിരക്ക് കൂട്ടുന്ന അവസ്ഥ അതുണ്ടാകുമെന്നുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അറിയിക്കുന്നത്. അറബികളാണവർ, അറബികളായ ആളുകളുടെ അവസ്ഥയാണ് പറയുന്നത്. അപ്പോൾ മറ്റു മുശ്രിക്കുകളുമായി കഴിഞ്ഞുകൂടുന്ന, അതുപോലെയുള്ള മറ്റു പല ശിർക്കൻ വിശ്വാസമുള്ള ജാതികളുടെയും മതങ്ങളുടെയും കൂടെ കഴിഞ്ഞുകൂടുന്ന ആളുകളുടെ അവസ്ഥ പറയേണ്ടതുണ്ടോ? അതോ അവസാന കാലഘട്ടത്തിൽ ഇത് സംഭവിക്കും, അതല്ലാതെ മുസ്ലിം ഉമ്മത്തിൽ ശിർക്ക് വരികയില്ല എന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവും തെളിവും ഇല്ല എന്നറിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണിത്. രണ്ടാമത്തെ ഒരു തെളിവായി പണ്ഡിതന്മാർ പറയുന്നത് അഹാദീസു ദജ്ജാലാണ്. ദജ്ജാലിന്റെ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളാണ്. ധാരാളം ഹദീസുകളുണ്ട്. ആ ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഓരോ നാട്ടിലെയും ആളുകൾ അള്ളാഹുവിൽ അവിശ്വസിച്ചുകൊണ്ട് ദജ്ജാലിൽ വിശ്വസിക്കുകയാണ്. ദജ്ജാലിനോടൊപ്പം ഒരുപാട് ആളുകൾ, സ്ത്രീകളും അല്ലാത്തവരുമായ ആളുകൾ, ഖുറാസാനിൽ നിന്നുള്ള ആളുകൾ, അങ്ങനെ ധാരാളം ആളുകൾ ദജ്ജാലിനോടൊപ്പം പുറപ്പെടുകയാണ്. ദജ്ജാൽ ഞാൻ അള്ളാഹുവാണ്, ഞാനാണ് ലോകം പഠിച്ചവൻ എന്ന് പറയുമ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ കാഫിറായി തീരുന്ന ആളുകൾ കാണാൻ സാധിക്കും. അപ്പൊ അത് വളരെ വ്യക്തമാണ്. മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകൾ ദജ്ജാലിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ദീനിൽ നിന്ന് പുറത്തു പോകുമെന്നുള്ള കാര്യം അത് വളരെ വ്യക്തമാണ്. മദീനയിലുള്ള ആളുകൾ പോലും അക്കൂട്ടത്തിൽ പോകുമെന്നാണ്. യഥാർത്ഥത്തിൽ ദജ്ജാലിന് മദീനയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. മക്കയിലും മദീനയിലും ദജ്ജാലിന് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ ദജ്ജാൽ മദീനയുടെ പുറത്തു വന്ന് നിൽക്കുന്ന സമയത്ത് മദീനയിലുണ്ടായിരുന്ന ഈമാൻ ഇല്ലാത്ത മുനാഫിക്കുകളായ ആളുകളും അതുപോലെ ദുർബല വിശ്വാസികളും പിശാചിനെ പിൻപറ്റിക്കൊണ്ട്, ദജ്ജാലിനെ പിൻപറ്റിക്കൊണ്ട് മദീനയിൽ നിന്നും പുറത്തുപോയി ഒപ്പം കൂടും എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ വളരെ വ്യക്തമാണ്. ഈ ഉമ്മത്തിൽ ഇങ്ങനെ മുർത്തദ്ദാകുക, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറും ശിർക്കും സംഭവിക്കും എന്നുള്ളതിന് മറ്റൊരു തെളിവാണ്. പിന്നീട് സഹോദരങ്ങളെ, ഫുഖഹാക്കളായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അവർക്ക് മുർത്തദ്ദുമായി ബന്ധപ്പെട്ട്, രിദ്ദത്തുമായി ബന്ധപ്പെട്ട്, അഥവാ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകളുടെ അഹ്കാമുകൾ വിശദീകരിക്കുന്ന, അവർക്ക് എന്താണ് ദീനിൽ ഹുക്കുമുള്ളത്, അവരുടെ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് വിശദീകരിക്കുന്ന അധ്യായങ്ങളുണ്ട്. ഇതവർ കൊടുക്കാനുള്ള കാരണം അങ്ങനെ സംഭവിക്കുമെന്നുള്ളത് കൊണ്ടാണ്. ഈ ഉമ്മത്തിൽ രിദ്ദത്തുണ്ടാകും, ആളുകൾ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന, ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന പ്രവർത്തനമുണ്ടാകും എന്നതുകൊണ്ടാണ് അവരത്തരം അധ്യായം കൊടുത്തത്. അതല്ല, ഈ ഉമ്മത്തിൽ അങ്ങനെ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചാൽ പിന്നീട് ആരും പുറത്തേക്ക് പോവുകയില്ല എന്നായിരുന്നെങ്കിൽ അങ്ങനെ ഒരു അധ്യായത്തിന്റെ ആവശ്യമില്ല. മറിച്ച് ആളുകൾ അങ്ങനെ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന പല രൂപത്തിലുള്ള ശിർക്കും കുഫറും നവാഖിദുൽ ഇസ്ലാം, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ ചെയ്യുകയും അങ്ങനെ അവർക്കതിൻ്റെതായ അഹ്കാമുകളുണ്ട്, അവരോട് കാണിക്കേണ്ട നിലപാടുകൾ ഉണ്ട്. ഇത് വിശദീകരിക്കുന്ന അധ്യായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ നമ്മൾ വളരെ വ്യക്തമായ, സ്വരീഹായ, നേർക്കുനേരെയുള്ള തെളിവുകൾ പറഞ്ഞാലും ആളുകൾ ഒരുപക്ഷെ മറ്റു ചില ഹദീസുകൾ, അഥവാ യഥാർത്ഥത്തിൽ അതിന് തെളിവിന് പറ്റുന്നതല്ല, പക്ഷേ ആ ഹദീസുകൾ സാധാരണക്കാരായ, അറിവ് ആഴത്തിൽ പഠിക്കാത്ത ആളുകളായ ആളുകൾക്കിടയിൽ അത് കൊണ്ടുവന്നാൽ അവർക്കൊരു പക്ഷേ സംശയമുണ്ടാകും. അതിൽപ്പെട്ടതാണ് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. എന്താണ് ആ ഹദീസിലുള്ളത്? അദ്ദേഹം പറഞ്ഞു, സമിഅ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന ഷൈത്താന ഖദ് ഐസ അൻ യഅബ്ദഹുൽ മുസല്ലൂന ഫീ ജസീറത്തിൽ അറബ് വലക്കിൻ ഫിത് തഹ്രീശി ബൈനഹും. ഇന്ന ഷൈത്താൻ ഖദ് ഐസ്, പിശാജ് അവൻ നിരാശ അടഞ്ഞിരിക്കുന്നു, അവൻ, പിശാജിന് നിരാശയുണ്ടായിരിക്കുന്നു. എന്തിനാണ് നിരാശ? അൻ യഅബ്ദഹുൽ മുസല്ലൂന ഫീ ജസീറത്തിൽ അറബ്, ജസീറത്തുൽ അറബിലുള്ള, അറേബ്യൻ ഉപദ്വീപിലുള്ള മുസ്ലിമീങ്ങളായ, മുഅഹിദീങ്ങളായ, നിസ്കരിക്കുന്ന ആളുകൾ അവനെ വീണ്ടും ആരാധിക്കുമെന്നുള്ള കാര്യത്തിൽ പിശാജിനൊരു നിരാശ വന്നിട്ടുണ്ട്. വലാക്കിൻ ഫി തഹ്രീശി ബൈനഹും, പക്ഷെ അവർക്കിടയിൽ ദുഷ്പ്രേരണകൾ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പങ്ങൾ ഇളക്കി വിടുന്ന കാര്യത്തിൽ അവനൊരു നിരാശയില്ല. അതുണ്ടാകും, മുസ്ലിമുകൾക്കിടയിലുള്ള കുഴപ്പങ്ങളും ഛിദ്രതകളും അതുണ്ടാകും, അതിലൊരു നിരാശ പിശാചിന് വന്നിട്ടില്ല. പക്ഷെ അവൻ വീണ്ടും ആരാധിക്കപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ പിശാചിനൊരു നിരാശ വന്നിട്ടുണ്ട് എന്നാണ്. ഇത് ഉദ്ധരിച്ചുകൊണ്ട് ചില ആളുകൾ പറയും, ആ കണ്ടില്ലേ പിശാചിന് നിരാശ വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളതിനും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അങ്ങനെ ഒരു ശിർക്ക് വരികയില്ല എന്നാണ്. പണ്ഡിതന്മാർ ഇതിന് മറുപടി പറഞ്ഞത്, ഒന്നാമത് ഇവർ വാദിക്കുന്ന വാദത്തിനേക്കാളും ഞെരുക്കമുള്ള, അതിനേക്കാളും ചെറിയ തെളിവാണ് ഇവർ പറയുന്നത്. കാരണം ഇവരെ വാദപ്രകാരം ലോകത്താരും മുസ്ലിമീങ്ങളിനി യുദ്ധത്തിൽ വരികയില്ല, അഥവാ ശിർക്ക് സംഭവിക്കുകയില്ല എന്നാണ്. പക്ഷെ കൊണ്ടുവന്ന തെളിവ് കേവലം ജസീറത്തുൽ അറബിന്റെ കാര്യത്തിൽ പറയുന്നതാണ്. അപ്പോൾ വാദം വലുതാണ്, പക്ഷെ കൊണ്ടുവന്ന തെളിവ് അതിന് മുഴുവനും ഒന്നാമത് ഉൾക്കൊള്ളുന്നില്ല, അത് തന്നെ അവിടെ പൊളിഞ്ഞു. ഇനി രണ്ടാമത്, ഇത് ജസീറത്തുൽ അറബിൽ താൻ ആരാധിക്കപ്പെടുമെന്ന് പിശാജ് പറഞ്ഞ പിശാജിന് മനസ്സിലായ ഈ കാര്യം, അതെന്താണത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പണ്ഡിതന്മാരതിന് മൂന്ന് രൂപത്തിലുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത്, ഹദീസിന്റെ നേർക്ക് നേരെ ലഫ്ദിൽ വന്നതുപോലെ തന്നെ ഇത് പിശാചിനുണ്ടായിട്ടുള്ള നിരാശയാണ്. പിശാചിനാണ് നിരാശ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സംഭവിക്കുകയില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല, മറിച്ച് സംഭവിക്കുമെന്നുള്ള കാര്യം വേറെ ഹദീസിൽ പറയുകയും ചെയ്തു. ഇവിടെ പിശാചിനുണ്ടായ നിരാശയെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് പിശാചിന് നിരാശയുണ്ടായത്? ജനങ്ങൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി ദീനിലേക്ക് വരുന്ന കാഴ്ചയാണ് പിശാജ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളുകൾ ധാരാളമായി, അഥവാ വിഗ്രഹങ്ങൾ ആരാധിച്ചിരുന്ന ഖുറൈശികളും അതുപോലെയുള്ള മറ്റു ഗോത്രത്തിലുള്ള ആളുകളൊക്കെ കൂട്ടം കൂട്ടമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വരികയാണ്, ഇസ്ലാമിലേക്ക് വരികയാണ്. അങ്ങനെ ധാരാളം മക്കം ഫത്ഹനൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് സ്വീകരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പിശാജ് ധരിച്ചുപോയി, ഇനി എന്നെ ആരാധിക്കാനൊന്നും ഇവിടെ ആളുകൾ ഉണ്ടാവുകയില്ല എന്നുള്ളത്. അത് പിശാചിന്റെ ധാരണയാണ്, ആളുകളുടെ ധാരണ, അല്ലെങ്കിൽ ആളുകൾ മനസ്സിലാക്കുന്ന കാര്യം. അത് സംഭവിക്കണമെന്നില്ല. എത്രത്തോളം അമ്പിയാക്കൾക്കുണ്ടാകുന്ന നിരാശ പോലും അതുണ്ടാകണമെന്നില്ല. സൂറത്തു യൂസുഫിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അങ്ങനെ നമ്മുടെ പ്രവാചകന്മാർക്ക് നിരാശയുണ്ടായി, അവരെല്ലാം കളവാക്കപ്പെടുമെന്ന് അവർ പൂർണ്ണമായി ധരിച്ചുപോയി. അപ്പോഴത് അള്ളാഹുവിന്റെ സഹായം, നമ്മുടെ സഹായം അവർക്ക് വന്നെത്തുകയുണ്ടായി. അപ്പൊ പിശാ അമ്പിയാക്കളായ ആളുകൾക്ക് പോലും നിരാശയുണ്ടായി, അവരിനി ആരും സ്വീകരിക്കുകയില്ല, അവരുടെ ദാവത്ത് ആരും ഉൾക്കൊള്ളുകയില്ല എന്ന് അവർക്ക് നിരാശ വന്നുപോയി. അപ്പോൾ അള്ളാഹു താല പറയുകയാണ്, ജാഅഹും നസ്റുന, നമ്മുടെ സഹായം അവിടെ എത്തി. അപ്പൊ അവർ വിചാരിച്ച പോലെ അല്ല കാര്യം ഉണ്ടായത്. അപ്പൊ അമ്പിയാക്കളും റസൂലുമാരും വിചാരിക്കുന്ന അവർക്കുണ്ടാകുന്ന നിരാശ പോലും അത് സംഭവിക്കണമെന്നില്ല. അപ്പൊ പിശാചിനുണ്ടാകുന്ന നിരാശ അത് സംഭവിക്കണമെന്നില്ല. പിശാചിന് താൻ ആരാധിക്കപ്പെടുകയില്ല എന്ന നിരാശ ഉണ്ടായി, അത് സംഭവിക്കണമെന്നില്ല, പക്ഷെ അത് സംഭവിക്കും. പക്ഷെ ഇതിലൊരു പാഠമുണ്ട്, തൗഹീദും സുന്നത്തും ഉറച്ചു നിൽക്കുന്ന, അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന നാടുകളിൽ പിശാചിന് പൊതുവെ ഒരു നിരാശ ഉണ്ടാകും, പിശാചിന്റെ പ്രവർത്തനങ്ങൾ അവിടെ കുറയും. തൗഹീദും സുന്നത്തും പ്രകടമാകുന്ന നാടുകളിൽ പിശാചിന്റെ പ്രവർത്തനങ്ങൾ കുറയുമെന്നുള്ള കാര്യം, പിശാചിന് നിരാശയുണ്ടാകുമെന്നുള്ള കാര്യം, അങ്ങനെ ഒരു പാഠം നമുക്കതിൽ ഉണ്ട്. രണ്ടാമത്തെ വജ്ഹ്, ഈ ഹദീസിന് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് അറിയിക്കുന്ന രണ്ടാമത്തെ ഒരു വജ്ഹ്, ഇതിൽ പറയുന്നത് ശിർക്ക് എല്ലാ ആളുകൾക്കും സംഭവിക്കുകയില്ല, ചില ആളുകൾക്ക് സംഭവിക്കുമെന്നുള്ളതാണ്. പിശാജ് മുഴുവൻ ആളുകളും അവനെ ആരാധിക്കുമെന്നുള്ള കാര്യത്തിനാണ് അവൻ നിരാശ ഉണ്ടായിട്ടുള്ളത്. അത് ശരിയാണ്, മുഴുവൻ ആളുകളും ശിർക്കിലേക്ക് എത്തുകയില്ല, ഉമ്മത്ത് മുഴുവനും മുശ്രിക്കുകളായി തീരുക, എല്ലാ ആളുകളും പിശാജിനെ ആരാധിക്കുക അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ ആരാധിക്കുക എന്നത് സംഭവിക്കുകയില്ല. മറിച്ചൊരു തായിഫത്തുൻ മൻസൂറ, അള്ളാഹുവിന്റെ സഹായമുള്ള വിജയിച്ച ഒരു കക്ഷി, അതെപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാകും. ഷിർക്കിലോ ബിദ്അത്തുകളിലോ പെടാതെ അങ്ങനെ ഒരു കക്ഷി എപ്പോഴും ഉണ്ടാകും. അവരെ തൊട്ട് പിശാചിന് നിരാശയുണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. മുഴുവൻ മുസ്ലിങ്ങളെ, മുഴുവൻ മുസ്കരിക്കുന്ന ആളുകളെ, മുഴുവൻ മുവഹിദീങ്ങളും അങ്ങനെ ഷിർക്കിലേക്ക് എത്തുകയില്ല. ആ ഒരു വജ്ഹിലും അങ്ങനെ ഒരു സാധ്യതയുണ്ട്. മൂന്നാമതായി പറഞ്ഞത്, ജസീറത്തുൽ അറബിലുള്ള അൽ മുസല്ലൂൻ എന്ന് പറഞ്ഞു. ആ അൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് സഹാബത്തിന്റെ കാലത്തുള്ള ആളുകളാണ്, സഹാബികളായ ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ച് മുസ്ലിമീങ്ങളായ ആളുകൾ, അവർ തന്നെ ആരാധിക്കുകയില്ല എന്ന കാര്യത്തിലാണ് പിശാചിന് നിരാശയുണ്ടായത്. അത് അവർ ഇനി മുശ്രിക്കുകളാകാൻ സാധ്യതയില്ല, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള സഹാബത്താണ്. അത് ശരിയാണ്, അവർ അങ്ങനെ മുശ്രിക്കുകൾ ആയിട്ടില്ല. അപ്പൊ ഈ അർത്ഥത്തിലാണ് ഈ ഹദീസിനെ മനസ്സിലാക്കേണ്ടത്. അതല്ല എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള തെളിവുകൾ എമ്പാടുമാണ്, അഥവാ ഈ ഉമ്മത്തിൽ ഷിർക്ക് സംഭവിക്കും എന്നുള്ളത്. ഇനി അധ്യായം നോക്കാം. എന്താണ് ഈ അധ്യായത്തിന്റെ തലക്കെട്ട്? ബാബു മാ ജാഅ അന്ന ബഅലഹാദിഹിം ഉമ്മ യഅബുദുൽ ഔസാൻ ബാബു മജാഹാദിൽ ഉമ്മ, അദ്ദേഹവും പറഞ്ഞത് മുഴുവൻ ഉമ്മത്തും വിഗ്രഹങ്ങൾ ആരാധിക്കുമെന്നല്ല, മറിച്ച് ബാവഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ. ഇവിടെ ഉമ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉമ്മത്ത് രണ്ട് രൂപത്തിലുണ്ട്. ഷറയിൽ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ അത് ഉമ്മത്തു ദഅവയുമുണ്ട്, ഉമ്മത്തുൽ ഇജാബയുണ്ട്. ഉമ്മത്തു ദഅവ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് ശേഷം, നബിയായി നിയോഗിച്ചതിന് ശേഷമുള്ള മുഴുവൻ മനുഷ്യരാണ്. യഹൂദികളും നസ്രാണികളും അതുപോലെയുള്ള മുഴുവൻ ലോകത്തുള്ള മുഴുവൻ ജാതികളും അവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തു ദഅവയിൽപ്പെട്ടതാണ്, അഥവാ ദഅവത്ത് നടത്തേണ്ട ഉമ്മത്തിൽപ്പെട്ടതാണ്. ഉമ്മത്തുൽ ഇജാബ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് എന്ന് പറയുമ്പോൾ ആ ദഅവത്തിന് ഉത്തരം നൽകിയ ആളുകളാണ്. നമ്മളൊക്കെ ഉമ്മത്തു ദഅവയിൽപ്പെട്ട ആളുകളല്ല, ഉമ്മത്തുൽ ഇജാബയിൽപ്പെട്ട ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന് ഉത്തരം നൽകി ഇസ്ലാമിലേക്ക് സ്വീകരിച്ച ആളുകളാണ്. അപ്പോൾ ആ നിലക്ക് ഇവിടെ ഉമ്മത്തുൽ ഇജാബയാണ് ഉദ്ദേശിക്കുന്നത്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിന് ഉത്തരം നൽകിയ ചില ആളുകൾ, ബഅദ് ഹാദിഹിൽ ഉമ്മ, അങ്ങനെ ഉത്തരം നൽകിയ ചില ആളുകൾ. കാരണം അതല്ലാത്ത ആളുകൾ അല്ലാതെ തന്നെ ആരാധിക്കുന്നുണ്ട് വിഗ്രഹങ്ങളെ. അപ്പൊ ഉത്തരം നൽകിയ ഈ ആളുകൾ യഅബുദ് ലൗസാൻ, വിഗ്രഹങ്ങളെ ആരാധിക്കും. ഔസാൻ എന്ന് പറഞ്ഞാൽ വസൻ എന്ന് പറയുന്ന വാക്കിന്റെ ബഹുവചനമാണ്, അഥവാ വസൻ സനമും തമ്മിലുള്ള വ്യത്യാസം, സനം ഒരു പ്രത്യേക രൂപമുള്ള വിഗ്രഹത്തിനാണ് പറയുന്നത്. പ്രത്യേക രൂപമുണ്ടാക്കിയാലാണ് അതിനെ സനം എന്ന് പറയുക, വിഗ്രഹം. എന്നാൽ വസൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ രൂപമുണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി ആരാധിക്കപ്പെടുന്ന വസ്തുക്കളൊക്കെ വസനുകളാണ്. അപ്പൊ അങ്ങനെയുള്ളതിനെ ആരാധിക്കും എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് കൊടുത്തിട്ടുള്ള തെളിവുകൾ ഇനി വായിക്കാം. അതിലൊന്നാമത്തേത് വഖൗലില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അലം തറ ഇലല്ലദീന ഊതു നസീബൻ മിനൽ കിതാബി യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്. അലം തറ ഇലല്ലദീന ഊതുൽ കിതാബ്, കിതാബ് നൽകുക. അലം തറ ഇലല്ലദീന ഊതു നസീബൻ മിനൽ കിതാബ്, കിതാബിൽ നിന്നും ഒരു വിഹിതം നൽകിയ, ഒരു നസീബ് നൽകിയ ആളുകളെ നിങ്ങൾ നോക്കിയില്ലേ, അവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ. യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്, അവർ ജിബ്തിലും താഗൂത്തിലും വിശ്വസിക്കുന്നു എന്നാണ് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആല മുൻകഴിഞ്ഞ സമുദായം, കിതാബ് നൽകിയ സമുദായം, അവർക്ക് തൗഹീദാണ് ആ കിതാബിലൂടെ മുഴുവൻ പഠിപ്പിച്ചു കൊടുത്തത്. അവരുടെ നബിമാർ വന്നിട്ട് അവർക്ക് തൗഹീദാണ് അവർക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തത്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നതാണ് പഠിപ്പിച്ചു കൊടുത്തത്. എന്നിരിക്കെയും അവർ വീണ്ടും അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് തിരിഞ്ഞതും ശിർക്കും അതുപോലെയുള്ള മാരണ പ്രവർത്തനങ്ങളും ഇങ്ങനെയുള്ള പല രൂപത്തിലുള്ള ദീനിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനങ്ങളും അവർ പ്രവർത്തിച്ചത് നിങ്ങൾ കണ്ടില്ലേ എന്നാണ് അള്ളാഹു തആല ചോദിച്ചത്. അഥവാ യഥാർത്ഥത്തിൽ കിതാബിൽ അവർക്ക് തൗഹീദ് തന്നെയാണ് വന്നത്. നമുക്ക് ഖുർആനിൽ തൗഹീദിനോടുള്ള കൽപ്പന ഉണ്ടായതുപോലെ മുൻകൈന ആളുകൾക്കും അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. പക്ഷെ അതിനുശേഷവും യുഅ്മിനൂന ബിജിബ്തി വത്താഗൂത്, അവർ ജിബ്തിലും താഗൂത്തിലും വിശ്വസിച്ചു എന്നാണ്. എന്താണ് ജിബ്ത്, എന്താണ് താഗൂത്? പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. കാരണം മുൻഗാമികളും ആ വിഷയത്തിൽ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു ജിബ്ത് എന്ന് പറഞ്ഞാൽ വിഗ്രഹം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. താഗൂത്ത് എന്ന് പറഞ്ഞാൽ ആ വിഗ്രഹത്തിലേക്ക് അടുപ്പിക്കുന്ന ചില മനുഷ്യന്മാരുണ്ടാകും. അങ്ങനെയുണ്ട്, ഓരോ ദർഗയിലും അല്ലെങ്കിൽ ഓരോ വിഗ്രഹത്തിന്റെ ഒക്കെ അടുക്കൽ പോയാൽ ആ വിഗ്രഹം പറയുന്ന കാര്യങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ചില ആളുകളുണ്ട്. മുൻഗാമികൾ അവരെ കുറിച്ച് പറഞ്ഞത് ഇന്ന താഗൂത്ത് മുതർജിമു അൽ അസ്നാം, താഗൂത്ത് എന്ന് പറയുന്നത് അത് വിഗ്രഹങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, അവരുടെ തർജ്ജമ ചെയ്യുന്ന ആൾക്കാരെന്നാണ്. അവർ വന്ന് ജനങ്ങളോട് പറയും, ആ ഈ വിഗ്രഹത്തിന് ഇന്നത് ഇറക്കണം, അവിടെ ഇങ്ങനെ ചെയ്യണം, ഇന്ന ചെയ്യണം എന്ന് പറയുന്ന ചില പൂജാരിമാരുണ്ടാകും ഓരോ സ്ഥലത്തും. കാരണം ആ പിശാചുക്കൾ ഈ വിഗ്രഹത്തിന്റെ അടുക്കൽ വന്നിട്ട് ഈ പൂജാരിമാരോട് അല്ലെങ്കിൽ അതിനെ സേവിക്കുന്ന ആളുകളോടാണ് പറഞ്ഞു കൊടുക്കുക, അവരോട് സംസാരിക്കുമെന്ന് തന്നെ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതാണ് അവർക്കുള്ള യക്കീൻ. അവർ വിചാരിക്കുന്നത് ഇത് ദൈവികമായ എന്തോ ബോധനമാണെന്നാണ്. യഥാർത്ഥത്തിൽ പിശാജ് വന്ന് സംസാരിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അതവർക്ക് ഒരു ദൃഢബോധം ഉണ്ടാകാൻ, ഒരു യക്കീൻ ഉണ്ടാകാൻ കാരണമാകുന്നു. അങ്ങനെ അവർക്ക് കേൾക്കും, ആ ഇന്നത് ചെയ്യണം, അത് ചെയ്യണം, ഇന്ന പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്, അത് ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന ആളുകൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ അത് ജനങ്ങളെ അറിയിക്കുന്ന ആളുകളാണ് താഗൂത്ത് എന്ന് പറഞ്ഞതായി കാണാം. അങ്ങനെ ഒരുപാട് അഭിപ്രായം. അപ്പൊ വിഗ്രഹത്തിന് ജിബിത്തെന്നും താഗൂത്ത് എന്ന് പറഞ്ഞാൽ അതിനെ അറിയിക്കുന്ന ആളുകളാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചില സലഫുകളിൽപ്പെട്ട ആളുകൾ പറഞ്ഞത് ജിബിത്ത് എന്ന് പറഞ്ഞാൽ സിഹറാണ്, മാരണമാണ്, താഗൂത്ത് എന്ന് പറഞ്ഞാൽ അത് പിശാജാണ്, അങ്ങനെയും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. വേറെ ചിലർ പറഞ്ഞു ജിബിത്ത് എന്ന് പറഞ്ഞാൽ മാരണം ചെയ്യുന്ന മാരണക്കാരനാണ്, സാഹിറിനാണ് പറയുക, താഗൂത്ത് എന്ന് പറഞ്ഞാൽ കാഹിനാണ്, ജോത്സ്യനാണ്. ഇങ്ങനെ ധാരാളം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഇഖ്തിലാഫു തനവു ആണ്, അതാ ഒന്നിനെതിരല്ല, വ്യത്യസ്ത കാര്യങ്ങൾ അറിയിക്കുന്ന ഒരു വിശദീകരണമാണ് എന്നാണ് മഹാന്മാരായ മുഫസ്സിറുകളൊക്കെ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്ത് തന്നെയായാലും ഇതിൽ പറയുന്നത് ആ യഹൂദികളായ ആളുകൾ ഇത്തരത്തിലുള്ള ശിർക്കൻ വിശ്വാസം അവർ വിശ്വസിക്കാൻ തുടങ്ങി. സിഹറിലും അതല്ലെങ്കിൽ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹത്തിലും ആ വിഗ്രഹത്തിലേക്ക് ആളുകളെ നയിക്കുന്ന താഗൂത്തിലും ഒക്കെ അവർ വിശ്വസിക്കാൻ തുടങ്ങി എന്നത് അള്ളാഹു തആല പറയുന്നത് അത് നിങ്ങൾ കണ്ടിട്ടില്ലേ. അവർക്ക് യഥാർത്ഥത്തിൽ ഊത്തു നസീമം മിനൽ കിതാബ്, കിതാബിൽ നിന്ന് വിഹിതം നൽകിപ്പെട്ടവരാണ്. അവർക്ക് അള്ളാഹുവിന്റെ കിതാബായ തൗറാത്ത് ഇറങ്ങിയിട്ടുണ്ട്, എന്നിട്ടും അവർ ഈ ശിർക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് ചോദിക്കുന്നത്. അപ്പൊ ഈ അധ്യായം, ഈ ആയത്ത് എന്താണ്, ഈ അധ്യായവുമായി ബന്ധം എന്താണ്? അദ്ദേഹം ഇത് കൊടുത്തു, അത് മുസ്ലിമീങ്ങളിൽ ശിർക്ക് സംഭവിക്കും എന്ന് പറഞ്ഞിട്ടാണ്, ഈ ഉമ്മത്തിൽപ്പെട്ട മുസ്ലിമീങ്ങളിൽ ശിർക്ക് സംഭവിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ആയത്തിന് ഈ അധ്യായവുമായി എന്താണ് ബന്ധമുള്ളത്? അതിന് മൂന്ന് രൂപത്തിലുള്ള ബന്ധമുണ്ട്. ഒന്ന്, ഈ ആയത്തിൽ വളരെ വ്യക്തമാണ് വേദം നൽകപ്പെട്ട അഹ്ലുൽ കിതാബ് അവർ ശിർക്ക് ചെയ്യുമെന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞൊരു ഹദീസ് ഈ അധ്യായത്തിൽ വരുന്നുണ്ട്, നിങ്ങൾ വേദക്കാരെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിൻപറ്റുമെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേദക്കാർക്ക് സംഭവിച്ചിട്ടുള്ള ആ ശിർക്ക് അത് നിങ്ങളും സംഭവിക്കുമെന്നുള്ള കാര്യത്തിന് ഈ ആയത്ത് തെളിവാണ്. കാരണം അവർക്ക് കിതാബ് നൽകപ്പെട്ടതിന് ശേഷവും അവർ ശിർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കിതാബ് നൽകപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും അവർ ശിർക്കിൽ നിന്നും സുരക്ഷിതരായിട്ടില്ല. രണ്ടാമത്തെ വജ്ഹ്, ഈ ആയത്തിൽ തെളിവുണ്ട്, ഒരാൾക്ക് ഇൽമുണ്ട് എന്നുള്ളത് ഒരിക്കലും തന്നെ അവന് പാപസുരക്ഷിതരോ അല്ലെങ്കിൽ ശിർക്കോ മഅസിയത്തിലോ എത്താതെ രക്ഷപ്പെടും എന്നുള്ളതിന് ഒരു കാരണവുമില്ല. ഈ വേദക്കാർക്ക് ഇൽമ് കിട്ടാത്തത് കൊണ്ടല്ല അവർ വൈവേഴ്ച പോയിട്ടുള്ളത്. അള്ളാഹു പറഞ്ഞത് അലം തറ ഇലല്ലദീന ഊത്തു നസീമം മിനൽ കിതാബ്, കിതാബിൽ നിന്നൊരു നസീബ് അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് ഇൽമ് ഇല്ലാതിരിക്കുക എന്നത് മാത്രമല്ല ആളുകൾ ശിർക്കിലും കുഫറിലും ഒക്കെ എത്താനുള്ള കാരണം. ചിലപ്പോൾ ഇൽമ് കിട്ടിയതിന് ശേഷം ആളുകൾ ശിർക്കിലും കുഫറിലും ഒക്കെ എത്തുന്നത് കാണാം. അതുകൊണ്ട് ഈ ഉമ്മത്തിൽ നമുക്ക് ഖുർആൻ ഉണ്ടല്ലോ, ഹദീസുകളൊക്കെ ഉണ്ടല്ലോ, അള്ളാഹു തആല ഖുർആനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ശിർക്ക് സംഭവിക്കുകയില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം കഴിഞ്ഞ ഉമ്മത്തിനും അള്ളാഹു തആല ഇതുപോലെ ഗ്രന്ഥങ്ങൾ നൽകിയപ്പോൾ അവർ ശിർക്ക് ചെയ്തിരുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്ക് കാണാൻ സാധിക്കും എത്രയോ ഇൽമുള്ള ആളുകൾ അവർ ഈ വളരെ ദുർബലമായ ഈ അഭിപ്രായത്തിലും ദുർബലമായ ഈ ശിർക്കൻ വിശ്വാസത്തിലും ചെന്നു ചാടുന്നത് നമുക്ക് കാണാം. ഇൽമ ഒരിക്കലും അവരെ തടയുന്നില്ല. ചിലപ്പോൾ വലിയ ഡോക്ടറേറ്റുകൾ എടുത്തിട്ടുണ്ടാകും, എന്നിട്ടും വലിയ കോളേജുകളിലെ പ്രൊഫസർമാരായിരിക്കും, എന്നിട്ടും അവർ ആളുകൾ ഇത്തരത്തിലുള്ള ശിർക്കിലേക്കും അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നതിനും മറ്റുമൊക്കെയാണ് അവർ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ നേടിയെടുത്തിട്ടുള്ള ീ പറയുന്ന ഡിഗ്രികളോ അല്ലെങ്കിൽ ഈ സ്ഥാനങ്ങളോ ഒരിക്കലും തന്നെ അവരെ ശിർക്കിൽ നിന്നോ ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നോ തടയുന്നില്ല. കാരണം അള്ളാഹുവിന്റെ തൗഫീഖ് അവർക്ക് ഇല്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ വജ്ഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചു എന്നുള്ളത് ഒരിക്കലും തന്നെ ഈ ഉമ്മത്തിൽ ശിർക്ക് സംഭവിക്കുകയില്ല എന്നറിയിക്കുന്നില്ല. കാരണം യഹൂദികൾക്ക് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ നിയോഗിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായതിന് ശേഷവും അഥവാ അവരുടെ സമുദായം എന്താണ് അവരുടെ അവസ്ഥ ആലോചിച്ചു നോക്കിയാൽ അള്ളാഹു തആല ഫിർഔനിൽ നിന്നും രക്ഷപ്പെടുത്തി കടൽ പിളർത്തി രക്ഷപ്പെടുത്തിയിട്ടാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെയും അന്നുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ അസ്ഹാബുകളെയും അള്ളാഹു രക്ഷപ്പെടുത്തിയത്. അത്രയും വലിയ മുഅ്ജിസത്തുകൾ, ലോകത്താരും കാണാത്ത രൂപത്തിലുള്ള സഹായങ്ങൾ അവർക്ക് ലഭിച്ചുകൊണ്ട് അവർ രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഉണ്ടായിരുന്ന ആ കൗമാണ് പിന്നീട് സാമരി ഒരു പശുക്കുട്ടിയെ കൊണ്ടുവന്ന് അതിനെ ആരാധിക്കാൻ പറഞ്ഞപ്പോൾ അതിനെ ആരാധിക്കാൻ തുടങ്ങിയത്, അതിലേക്ക് വീണുപോയിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നീട് അവരിൽ തന്നെയാണ് ഈ പറയുന്ന ശിർക്കുകളൊക്കെ വന്നിട്ടുള്ളത്. ഈ യഹൂദികളിൽ വന്നിട്ടുള്ള ശിർക്കുകൾ അവരിൽപ്പെട്ട ആളുകൾക്കാണ്. അപ്പൊ അവർക്കത് സംഭവിക്കാമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനും അത് സംഭവിക്കാം എന്നതാണ് ഈ ആയത്തിലൂടെ അദ്ദേഹം അർത്ഥമാക്കിയിട്ടുള്ളത് എന്നാണ്. ഇതാണ് ഒന്നാമത്തെ ആയത്ത്. ഇനി രണ്ടാമതായി അദ്ദേഹം കൊടുത്തത് സമാനമായ ഒരു കാര്യമാണ്, അഥവാ യഹൂദികൾ അവർ ശിർക്ക് ചെയ്യുമെന്ന് അറിയിക്കുന്ന സമാനമായ ഒരു ആയത്താണ് സൂറത്തുൽ മാഇദിൽ നിന്നും അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ഖുൽ ഹൽ ഉനബ്ബിഉകും ബിശ്ശരരി മിൻ ദാലിക മസൂബതൻ ഇൻദല്ലാഹ് മൻ ലഅനഹുല്ലാഹു വഗളിബ അലൈഹി വജഅല മിൻഹുമുൽ ഖിറദത വൽ ഖനാസീറ വഅബദ ത്വാഗൂത്ത്. പ്രവാചകരെ പറയുക, ഹൽ ഉനബ്ബിഉകും ബിശ്ശരരി മിൻ ദാലിക മസൂബതൻ ഇൻദല്ലാഹ്, എന്നാൽ അല്ലാഹുവിന്റെ അടുക്കൽ അതിനേക്കാൾ മോശം പ്രതിഫലം പറ്റിയ ആളുകളെ കുറിച്ച് ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ. അതോ അവരെ കുറിച്ച് നേരത്തെ ദീനിനെ പരിഹസിക്കുക പോലെയുള്ള കാര്യങ്ങളൊക്കെ അവർ നടത്തും എന്നത് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ മോശം ചില കാര്യങ്ങൾ അവരെ അടുക്കലുണ്ട്, അത് ഞാൻ അറിയിച്ചു തരട്ടെയോ. മല്ലഅനഹുല്ലാ, അള്ളാഹു അവരെ ശപിച്ചിരിക്കുകയാണ്. വഗളിബ അലൈഹി, അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് കോപിച്ചിരിക്കുകയാണ്. വജഅല മിൻഹുമുൽ ഖിറദത വൽ ഖനാസീർ, ആ യഹൂദികളിൽപ്പെട്ട ചിലരെ അള്ളാഹു തആല കുരങ്ങുകളും പന്നികളുമാക്കി മാറ്റിയിട്ടുണ്ട്. വഅബദ ത്വാഗൂത്ത്, അവർ താഗൂത്തുകളെ. ഞാൻ നേരത്തെ പറഞ്ഞു ആരാണ് താഗൂത്ത് എന്നുള്ളത്. അങ്ങനെ അള്ളാഹുവിന് പുറമെയുള്ള ഇത്തരം ആരാധ്യ വസ്തുക്കളെ അവർ അവരോട് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. അപ്പോൾ അബദ താഗൂത്ത് എന്നുള്ള വാക്കാണ് നമ്മുടെ ബാബുമായി അധ്യായവുമായി ബന്ധപ്പെട്ട കിടക്കുന്നത്. അഥവാ ഈ യഹൂദികളായ ആളുകൾ ഇവർക്ക് ഈ വിജ്ഞാനം ലഭിച്ചതിന് ശേഷവും തൗറാത്ത് ലഭിച്ചതിന് ശേഷവും അവർ താഗൂത്തുകളെ അള്ളാഹുവിന് പുറമെയുള്ള വിഗ്രഹങ്ങളോട് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. അപ്പൊ യഹൂദികൾക്ക് അങ്ങനെ സംഭവിക്കുമെങ്കിൽ അത് ഈ ഉമ്മത്തിനും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നറിയിക്കുന്നതായ മറ്റൊരു തെളിവാണത്. മൂന്നാമതായി അദ്ദേഹം കൊടുത്തിട്ടുള്ളത് സൂറത്തുൽ കഹഫിലെ ഒരു ആയത്താണ്. قال الذين غلبوا على امرهم لنتخذن عليهم مسجدا. അവരുടെ കാര്യത്തിൽ അഥവാ ആ അസ്ഹാബുൽ കഹഫിന്റെ കാര്യത്തിൽ പ്രാബല്യം നേടിയവർ അഥവാ അതിന് കഴിവുള്ള ആളുകൾ അവർ പറഞ്ഞു ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ, നമ്മൾ അവർക്ക് വേണ്ടി ഒരു മസ്ജിദ് പണിയുക തന്നെ ചെയ്യും എന്നവർ പറയുകയുണ്ടായി. ഈ പറഞ്ഞ ആളുകൾ ആരാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ പറഞ്ഞു ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളതാണ്, ഈ പറഞ്ഞ ആളുകൾ മുശ്രിക്കുകളാണെന്നാണ് ചിലർ പറഞ്ഞത്. മുശ്രിക്കുകളാണ് അങ്ങനെ പറഞ്ഞത്. അസ്ഹാബുൽ കഹഫിന് വേണ്ടി ആ ഗുഹയുടെ മുഖത്ത് ഗുഹാമുഖത്ത് അല്ലെങ്കിൽ ഗുഹയുടെ അപ്പുറത്തായി ഒരു മസ്ജിദ് പണയാം എന്ന് പറഞ്ഞത് മുശ്രിക്കുകളായിരുന്നു എന്നാണ് ചില അഭിപ്രായം. വേറെ ചിലർ പറഞ്ഞു അല്ല, മുസ്ലിമീങ്ങൾ തന്നെയാണ്, പക്ഷെ അവർ അങ്ങനെ സാലിഹ്യങ്ങളായ നല്ല മനുഷ്യന്മാരോ വിവരമുള്ള ആളുകളോ ഒന്നും ആയിരുന്നില്ല. ആ നാട്ടിലുണ്ടായിരുന്ന പ്രമാണിമാരോ അതല്ലെങ്കിൽ ആയത്തിൽ നിന്ന് വ്യക്തമാകുന്നത് പോലെ അഥവാ അല്ലതിനെ ഗലബു അല അംരിഹിം, കാര്യത്തിന്റെ മേൽ പ്രാബല്യം നേടിയത് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഭരണാധികാരികളോ കഴിവുള്ള ആളുകളോ ആയിരിക്കാം, അവരാണ് പറഞ്ഞത്. അതുകൊണ്ട് അതൊരു തെളിവല്ല. വിവരമില്ലാത്ത ചില ആളുകൾ പറഞ്ഞ കാര്യമാണ് അള്ളാഹു തആല നമുക്ക് പറഞ്ഞു തന്നത്. ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ, നമ്മൾ അവർക്ക് വേണ്ടി ഒരു മസ്ജിദ് ഉണ്ടാക്കും, അഥവാ അവരുടെ ഖബറിന് ചുറ്റും ആരാധിക്കപ്പെടാനുള്ള ആരാധിക്കാനുള്ള ഒരു മസ്ജിദ് ഉണ്ടാക്കും എന്നവർ പറഞ്ഞു എന്നാണ്. ഈ ആയത്തും എന്താണ് ഇതുമായി ബന്ധം? കാരണം കഴിഞ്ഞ സമുദായത്തിൽ ഷിർക്ക് വരാനുണ്ടായ കാര്യം ഇങ്ങനെ മസ്ജിദുകളും മറ്റും ഖബറിന്റെ അടുക്കൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ ഷിർക്ക് വരാനുള്ള കാരണങ്ങൾ ഈ ഉമ്മത്തിലും സംഭവിക്കും. ഈ ഉമ്മത്തിലും ഇതേപോലെയാണ് ഷിർക്ക് വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് അതും കരുതിയിരിക്കുക. എങ്ങനെയാണോ കഴിഞ്ഞ ഉമ്മത്ത് ഷിർക്കിലേക്ക് എത്തിയത് അതേപോലെയുള്ള മാർഗത്തിലൂടെ ഈ ഉമ്മത്തും ആ ഉമ്മത്തിനെ പിൻപറ്റിക്കൊണ്ട് ആ മാർഗത്തിലേക്ക് എത്തും എന്നറിയിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആയത്താണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഒരു ഹദീസാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. എന്താണ് ഹദീസിലുള്ളത്? وعن ابي سعيد رضي الله عنه ابو سعيد ذكرنا حديثا അദ്ദേഹം പറയുന്നു അന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം قال റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു لتتبعن سنن من كان قبلكم حذو القذة بالقذة حتى لو دخلوا جحر ضب لدخلتموه قالوا يا رسول الله اليهود والنصارى قال فمن اخرجاه. വളരെ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഹദീസാണ്. ഇമാം ബുഖാരി സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് അത്. ഇത് ഇതേ ലഫ്ളിൽ പണ്ഡിതന്മാർ പറയുന്നു, അത് സഹീഹുകളിലോ മറ്റോ ഈ ഇമാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള കൊടുത്തതുപോലെ കണ്ടിട്ടില്ല, ചെറിയ മാറ്റങ്ങളുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ കിതാബുകളിൽ നിന്നും എടുത്തുദ്ധരിച്ചതാകാനാണ് സാധ്യത. അതിലാണ് അങ്ങനെ കാണുന്നത്. എന്നാൽ സഹീൽ ബുഖാരിയിലൊക്കെയുള്ള വാക്കുകളിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതിൽ വന്നിരിക്കുന്നത് അങ്ങനെയാണ് വാക്കുകൾ കൊടുത്തിട്ടുള്ളത്. ചാണോട് ചാണും അതുപോലെ മുഴത്തോട് മുഴവും നിങ്ങൾ പിൻപറ്റും എന്ന വാക്കാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഹദ്വൽ ഖുദ്ദത്തി ബിൽ ഖുദ്ദ. ഖുദ്ദത്തി ബിൽ ഖുദ്ദ എന്ന് പറഞ്ഞാൽ അത് ഒരമ്പ് എറിയുന്നതിന് മുമ്പായിട്ട്, അമ്പ് എയ്യുന്നതിന് മുമ്പായിട്ട് ആ അമ്പിന് രണ്ട് ഭാഗത്തും രണ്ട് ഒരു എന്താ പറയുക ചിറക് പോലെ രണ്ട് കാര്യങ്ങൾ വെക്കുമെന്നാണ്. ആ അമ്പ് വലത്തോട്ടോ ഇടത്തോട്ടോ തെറ്റിപ്പോകാതിരിക്കാൻ അങ്ങനെ ഒരേ അളവിലുള്ള ഒരേ പോലെയുള്ള അങ്ങനെ പക്ഷിയുടെ മറ്റോ ചിറകുകൾ പോലെയുള്ള കാര്യങ്ങൾ ഈ അമ്പിന് രണ്ടു ഭാഗത്തായിട്ട് വെക്കും, മുകളിലും ഒന്ന് വെക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ അമ്പ് വലത്തോട്ടോ ഇടത്തോട്ടോ തെറ്റിപ്പോകാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കൃത്യമായി അമ്പിന് അഥവാ ഒരു പക്ഷി എങ്ങനെയാണോ ചിറക് രണ്ടു ഭാഗത്ത് വെച്ച് നേരെ പോകുന്നത് അതേപോലെ ഈ അമ്പിന് വെക്കാറുണ്ട് എന്നാണ്. അപ്പൊ ആ അമ്പിന് വെക്കുന്ന ആ ഒരു കാര്യം അതൊരേപോലെയാണ് ഉണ്ടാവുക. അപ്പൊ അതുപോലെ അതെങ്ങനെ ഒരേപോലെ ആകുന്നോ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യും? ചാണോട് ചാണെന്ന് പറഞ്ഞതുപോലെ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യും? അതേ രൂപത്തിൽ നിങ്ങൾ പിൻപറ്റും എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതങ്ങനെ പല റിവായത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെ ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുന്നിലുള്ള ആളുകളെ ചര്യ നിങ്ങൾ പിൻപറ്റുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് മുഴുവൻ ഉമ്മത്തിനോടല്ല. കാരണം മുഴുവൻ ഉമ്മത്തും അങ്ങനെ പിൻപറ്റുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട് ഇവിടെ ഒരു തായിഫത്ത് എപ്പോഴും മൻസൂറത്തായിട്ട് അള്ളാഹുവിന്റെ സഹായം കിട്ടുന്ന ഫിർഖത്തു നാജി ആയിട്ട് വിജയിച്ച കക്ഷികൾ ഉണ്ടാകും. എന്നാൽ ഈ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ യഹൂദ നസ്രാണികളെ അവരുടെ വിശ്വാസ കാര്യത്തിലും അവർ കൊണ്ടുവന്നിട്ടുള്ള തന്ത്രങ്ങളിലും അങ്ങനെയുള്ള ആചാരങ്ങളിലും ശരീരങ്ങളിലും ഇത് പിൻപറ്റുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. എത്രത്തോളമാണ് പറഞ്ഞത്? ഹത്താ ലൗ ദഖലു ജുഹറ റബ്ബിൻ, ഒരു മാളത്തിൽ പ്രവേശിക്കുകയാണ്, ഉടുമ്പിന്റെ മാളത്തിൽ ആ യഹൂദ നസ്രാണികൾ പ്രവേശിക്കുകയാണെങ്കിൽ ലദഖൽതുമൂഹ്, നിങ്ങളും അതിൽ പ്രവേശിക്കും അവരെ പിൻപറ്റിക്കൊണ്ട്. യഥാർത്ഥത്തിൽ ഉടുമ്പിന്റെ മാളത്തിൽ ഒരു മനുഷ്യന് പ്രവേശിക്കാൻ സാധിക്കുന്നതല്ല, അത് ഉടുമ്പിന് മാത്രമേ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് അതിനേക്കാൾ വലിപ്പമുള്ള ശത്രുക്കൾക്ക് പോലും അതിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല, അതിനെ കണക്കായിട്ട് അവരത് ഉണ്ടാക്കുകയുള്ളൂ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻബാബിൽ മുബാലഗ, അഥവാ കൃത്യമായി എത്രത്തോളം അവർ ഈ കഷ്ടപ്പെട്ടിട്ടാണ് ഈ പോയി ഇത്തരത്തിലുള്ള യഹൂദ നസ്രാണികളുടെ ചര്യകളെ പിൻപറ്റുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തരികയാണ്. ഒന്നാമത് വളരെ ഞെരുക്കമുള്ള ഈ മാളത്തിലാണെങ്കിൽ പോലും വളരെ ഞെരുങ്ങിയിട്ടാണ് ഒരു കുഫറിന്റെയോ അല്ലെങ്കിൽ ബിദഅത്തിന്റെയോ മഅസിയത്തോ ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ ആ ഞെരുങ്ങി പ്രയാസപ്പെട്ടിട്ടും അവരത് ചെയ്യും എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് പണ്ഡിതന്മാർ പറഞ്ഞത് ഈ ഉടുമ്പിന്റെ മാളത്തിന്റെ പ്രത്യേകതയാണ്, അതിലൊന്നിലേക്ക് കയറിയാൽ പിന്നീട് അതിൽ നിന്നും ഒരുപാട് മാളങ്ങൾ വേറെ ഉണ്ടാകും. അതിൽ ഏതിലാണ് ഈ ഉടുമ്പ് പോയി ഒളിച്ചു നിൽക്കുന്നത് എന്നുള്ളത് പിന്നാലെ വന്ന ഒരു ശത്രുവിന് പോലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതിനുവേണ്ടിയിട്ടാണ് അത് അങ്ങനെ ഉണ്ടാക്കുക. അതൊന്നിന്റെ അകത്ത് കയറിയാൽ പിന്നീട് അത് വേറെ ഒരുപാട് മാളമായിരിക്കും, ആകെ കൺഫ്യൂഷൻ ആകും. പക്ഷേ അങ്ങനെയുള്ള മാളത്തിൽ കയറിയാലും നമ്മൾ കഷ്ടപ്പെട്ടിട്ട് അതേ മാർഗത്തിലേക്ക് എത്തിച്ചേരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അപ്പൊ അഥവാ പ്രയാസം സഹിച്ചിട്ടാണെങ്കിൽ പോലും ആളുകൾ യഹൂദ നസ്രാണികളെ പിൻപറ്റും, അവരുടെ ശരീരകൾ പിൻപറ്റും എന്നാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ എളുപ്പമുള്ള കാര്യത്തിൽ പറയേണ്ടതില്ല എന്നാണ്. വേറെ ചില റിവായത്തിൽ അത് ഇങ്ങനെയും കാണാം, ലാ തഖൂമു സ്സാഅ ഹത്താ തഖുദ ഉമ്മത്തി ബിഅഖ്ദിൽ ഖുറൂനി ഖബ്ലഹ ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാഇൻ, എന്റെ ഉമ്മത്ത് ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, ഹത്താ തഖുദ ഉമ്മത്തി ബിഅഖ്ദിൽ ഖുറൂനി ഖബ്ലഹ, അവർക്ക് തൊട്ടു മുമ്പുണ്ടായിരുന്ന സമുദായത്തെ അവർ പിൻപറ്റുന്നത് വരെ, ശിബ്റം ബിശിബ്രിൻ ചാണോട് ചാണും, വദിറാഅൻ ബിദിറാഇൻ മുഴത്തോട് മുഴവും. അപ്പോൾ അവിടുന്ന് ചോദിക്കപ്പെട്ടത് യാ റസൂലല്ലാ കഫാരിസി വറൂം, ഫാരിസുകളും റൂമുകളും അവരെ പോലെയാണോ എന്ന് ചോദിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വമിനന്നാസു ഇല്ലാ ഉലായിക, അവരല്ലാതെ മറ്റാരാണ്. വേറെ റിവായത്തിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത്, അഥവാ ഫാരിസും റൂമും അന്നുണ്ടായിരുന്ന വലിയ രണ്ട് ഭരണങ്ങളായിരുന്നു, അവരിൽ ഒന്ന് നസ്രാണികളാണ് മറ്റേത് യഹൂദികളാണ് എന്ന് വളരെ വ്യക്തമാണ്. അപ്പൊ അവരുടെ കാര്യത്തിൽ അവരെങ്ങനെയാണോ ഭരണം മറ്റും കാഴ്ചവെച്ചത്, ആ ഭരണത്തിന്റെ കാര്യത്തിൽ അവരെ പിൻപറ്റും എന്നതാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. എന്നാൽ യഹൂദ നസ്രാണികൾ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത് അത് ദീനിന്റെ കാര്യത്തിൽ അവർ യഹൂദ നസ്രാണികളെ പിൻപറ്റും എന്ന കാര്യമാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അഥവാ ഈ ഹദീസിൽ അതിന്റെ ബന്ധം എന്താണെന്ന് വെച്ചാൽ യഹൂദ നസ്രാണികൾ എങ്ങനെയാണോ ശിർക്കിലും മറ്റും തെറ്റിപ്പോയത് അതുപോലെ അവരെ പിൻപറ്റിക്കൊണ്ട് ഈ ഉമ്മത്തും തെറ്റിപ്പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വളരെ വ്യക്തമായിട്ട് അറിയിച്ചു തന്നിട്ടുണ്ട്. ആ കാര്യമാണ് അദ്ദേഹം ഇവിടെ എടുത്ത് കൊടുത്തിട്ടുള്ളത്. ഈ അധ്യായത്തിൽ രണ്ട് കുറച്ച് ദീർഘമായ രണ്ട് ഹദീസുകൾ കൂടിയുണ്ട്. ഇൻഷാ അല്ലാ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഷിർക്കിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തിക്കൊണ്ട് തൗഹീദിലായി മരണപ്പെടാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല അഅലം വഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.